ജാനിയുടെ സ്വന്തം കാഷി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലിക്, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഭാഗ്യയുടെ പിറന്നാൾ ദിവസത്തിന്റെ തലേദിവസം കാഷി ഉറങ്ങിയിട്ടില്ലായിരുന്നു. നേരം രാത്രി 11 മണിയായപ്പോൾ കൊച്ചു കാഷി ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചു ഭാഗ്യയെ കൈകളിൽ കോരിയെടുത്ത് റൂമിൽ നിന്നിറങ്ങി. വീടിന് വെളിയിലേക്ക് ഇറങ്ങി അവളുമായി അവൻ പാടത്തേക്ക് പോയി. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ അവൾ ഉണരില്ലേയെന്ന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളെ ഉണർത്താതെ അകലെയുള്ള കുന്നിൻമുകളിലേക്ക് അവൻ നടന്നു. കുന്നിൻമുകളിലേക്ക് പോകുന്ന അവർക്ക് വെളിച്ചം നൽകി പൂർണ്ണചന്ദ്രൻ ചിരിതൂവി നിന്നു. കണ്ണാന്തളി പൂക്കളും തുമ്പക്കുടങ്ങളും നിറഞ്ഞിരിക്കുന്ന പാതയിലൂടെ അവൻ കുന്നിൻമുകളിലേക്ക് പോയി. അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് അവൻ നിലത്തിരുന്നു. സമയം 12 മണിയാവാനായപ്പോൾ കാശി ടോർച്ചടിച്ച് വാശിലേക്ക് നോക്കി. പുറകിലിരിക്കുന്ന കൂട്ടുകാരെ ടോർച്ചടിച്ച് കാണിച്ച് അടുത്തേക്ക് വരാൻ അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കൂട്ടുകാർ അവരെ കാത്ത് കുന്നിൻമുകളിൽ ഇരിക്കുകയായിരുന്നു. നേരം 12 മണിയാവാൻ 3 മിനിറ്റ് കൂടിയുള്ളപ്പോൾ കാശിയുടെ മടിയിലിരുന്ന് ഉറങ്ങുന്ന ഭാഗ്യയുടെ ചുറ്റും അവർ വന്നു നിന്നു. ഭാഗി, കാശി അവളുടെ കവളിൽ തട്ടി വിളിച്ചു. ഭാഗി ചിണുങ്ങിക്കൊണ്ട് വീണ്ടും ഉറങ്ങി. കാശി 12 മണിയാവുമ്പോഴേക്കും അവളെ വിളിച്ചുണർത്തി. മിഴികൾ തുറന്ന ഭാഗ്യ കണ്ടത് നിറയെ മിന്നാമിനുങ്ങുകൾ അവൾക്ക് ചുറ്റും പാറി കളിക്കുന്നതാണ്. കണ്ണാന്തളിപ്പൂക്കളിൽ പതിഞ്ഞിരിക്കുന്ന മിന്നാമിനുങ്ങുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു. കൂട്ടുകാരുടെ കയ്യിലുള്ള ചെപ്പിൽ നിന്ന് മിന്നാമിനുങ്ങുകൾ പാറി പുറത്തേക്ക് വരുന്നത് കണ്ട് അവൾ പുഞ്ചിരിച്ചു. അവൾ എഴുന്നേറ്റ് ചുറ്റും നിറയുന്ന തിളക്കം കണ്ട് ആഹ്ലാദിച്ചു. കാശിയേട്ടാ, കൈകൾ കവിളിൽ വെച്ച് കൗതുകത്തോടെ അവയെ നോക്കി അവൾ ചിരിയോടെ അവനെ വിളിച്ചു. പുൽത്തകിടിയിലൂടെ കുസൃതി ചിരിയോടെ ഓടിക്കളിക്കുന്ന അവളുടെ കൊലുസിന്റെ താളം പിടിക്കുന്ന കാശി കാതോർത്ത് നിന്നു. ആ താളത്തിൽ നിന്ന് അതിലില്ലാത്ത അവളുടെ സന്തോഷം അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. മിഴികൾ തുറന്ന കാശിയുടെ മുഖത്തേക്ക് വെളിച്ചം പടർന്നു. അവന്റെ മുന്നിൽ ചുണ്ടിൽ ചിരിവിടർത്തി വന്നിരുന്ന ഭാഗ്യയുടെ പൊതിഞ്ഞു പിടിച്ച കൈക്കുള്ളിൽ നിന്ന് മിന്നാമിനുകളുടെ നുറുങ്ങുവെട്ടം അവനിലേക്ക് പ്രകാശിച്ചു നിന്നു. അവന്റെ ചാരകൃഷ്ണമണിയുള്ള കണ്ണുകൾ ആ വെട്ടത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. കാശിയേട്ടാ, അവൾ നിറഞ്ഞ മിഴിയോടെ അവന്റെ കൈകൾ അവളുടെ കൈക്കുമ്പിൽ പൊതിഞ്ഞു പിടിച്ചു.
അയ്യേ, എന്റെ തോഴി കരയാണോ?
അവളുടെ കൈകൾ പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു.
അയ്യേ, ഭാഗ്യക്കുട്ടി കരയാണോ?
കൂട്ടുകാർ ഒരുമിച്ച് അവളുടെ താടിൽ പിടിച്ച് ചോദിച്ചു. ഭാഗ്യ ഉറക്കെ ചിരിച്ചു.
എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്, ഈ ദിവസം കുന്നിൻമുകളിൽ ഈ നേരത്ത് കണ്ണാന്തളി പൂക്കളുടെ ഇടയിൽ മിന്നാമിനുകളുടെ വെട്ടത്തിൽ സന്തോഷത്തോട് ഓടി നടക്കണമെന്ന്.
കാശി, നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉള്ളിലുണ്ടെന്ന്?
കാശിനാഥൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നിന്റെ മാൻമിഴി കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച മോഹങ്ങൾ ഈ തോളിന് നീ ചൊല്ലാത്തന്നെ അറിയാൻ സാധിക്കും. കാരണം ഞാൻ എന്നാൽ നീയാണ്, നീ എന്നാൽ ഞാനും. തോഴിന്റെ തോഴിയാണ് നീ.
നിന്നെ വിട്ട് ഞാൻ എവിടെയും പോവില്ല കാശി. ഞാനെന്നാൽ നീയാണ്, നീ എന്നാൽ ഞാനും.
അവളും ഒഴിഞ്ഞു. കൈകൾ കോർത്തു പിടിച്ച് അകലെ കാണുന്ന പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി അവർ പരസ്പരം ചൊല്ലി. ശക്തമായ സൗഹൃദ ബന്ധത്തിന് രൂപം നൽകിക്കൊണ്ട് മിന്നാമിനുകൾ അവർക്ക് ചുറ്റും ഓടി നടന്നു. കൂട്ടുകാരുമായി നിലാവുള്ള രാത്രിയിൽ ആ പുൽത്തകിടിൽ അവർ നേരം പുലരുവോളം ഇരുന്നു. കൗമാരത്തിന്റെ വെള്ളിവെളിച്ചത്തിലേക്ക് കാശിയും ഭാഗ്യയും ഒരുമിച്ച് ചൂടേച്ചു. നാദീശ്വരത്തെ കുറുമ്പിപ്പെണ്ണെന്നും കുറുമ്പൻ ചെക്കനെന്നും അവരെ ചേട്ടന്മാരും അമ്മയും വിളിക്കുമായിരുന്നു. കാശിയുടെ സ്വപ്നത്തോടൊപ്പം ഭാഗി എന്നും ഒപ്പമുണ്ടായിരുന്നു. അവരുടെ മാത്രമായ റൂമിൽ ബാസ്കറ്റ്ബോൾ ലെജൻഡായ മൈക്കിൾ ജോർദാന്റെ വലിയ ചിത്രം അവർ ചുമരിൽ പതിപ്പിച്ചു. ഇരവും പകലും അവനോട് സ്വപ്നത്തെ മാത്രം സ്നേഹിക്കാൻ ഭാഗി പറയുമായിരുന്നു. അവന് ശേഖരൻ അടിക്കുമ്പോഴെല്ലാം ഭാഗി ശക്തമായി എതിർത്തിരുന്നു. ഭാഗി അവനോടൊപ്പം ഉള്ളിടത്തോളം കാലം അവനെ തകർക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾക്ക് അറിയാമായിരുന്നു. ഭാഗിയുടെയും അവന്റെയും സൗഹൃദ ബന്ധം ദൃഢമായി. സ്കൂളിൽ സ്പോർട്സിൽ കാശിനാഥ് മുമ്പിൽ തന്നെയായിരുന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ റൂമിൽ മഹാലക്ഷ്മിക്കും ഗോവിന്ദനും എന്നും കാശിയുടെയും ഭാഗ്യയുടെയും വികൃതിയുടെ പേരിൽ അധ്യാപകരിൽ നിന്ന് വഴക്കേൽക്കുന്ന പതിവായിരുന്നു. രണ്ടുപേരും സ്കൂളിൽ പോയാൽ തിരിച്ചെത്തുന്നവരെ ലക്ഷ്മിക്കൊരു സമാധാനവും ഉണ്ടാവുമായിരുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതിനാൽ കുട്ടികളെ പുറത്തേക്ക് വിട്ടിരുന്നില്ല. അവർ ആരും കാണാതെ സ്കൂളിന്റെ പുറകുവശത്തെ ഗേറ്റ് വഴി പുറത്തു കിടക്കുമായിരുന്നു. കടയിലെ വലിയ ചില്ലുകുപ്പികളിൽ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയുമൊക്കെ കാണുമ്പോൾ കാശിയും ഭാഗ്യയും കൂട്ടുകാരും വായിൽ വെള്ളമൂറി നിൽക്കും. ചെറിയ പാക്കറ്റിൽ അവർ ഉപ്പിലിട്ടതൊക്കെ വാങ്ങി അതിന്റെ മുകളിൽ തൂവിയ മുളകും ഉപ്പും കൂടി ചേർത്തുണ്ടാക്കിയ പാനീയവും കൂട്ടി കഴിക്കും.
ആഹാ, എന്നാ ടേസ്റ്റാ!
ജാനി മാങ്ങ കടിച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിച്ചു. ചുമലിൽ തൂക്കിയിട്ട പൊടിയച്ചാറും ടിന്നിലുള്ള നാരങ്ങ മിഠായും ഭാഗ്യ ആദ്യം തന്നെ വാങ്ങിവെക്കും. ചില ദിവസങ്ങളിൽ തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിക്കും. അല്ലെങ്കിൽ വഴിയോരത്തെ കടകളിൽ നിന്ന് കുലുക്കി സർവത്തോ കൂൾബാറിൽ നിന്ന് അവിൽ മിൽക്കോ മേടിച്ച് കഴിക്കും. രണ്ടുപേരും കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ നിന്ന് നേരെ ഗാരേജിൽ പോകും. തെണ്ടിത്തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നേരം ഒരുപാടാവും.
ബാഗി പഠനത്തിൽ ആവറേജ് ആയിരുന്നു. അവൾക്ക് മാർക്ക് കുറവായതുകൊണ്ട് ടീച്ചേഴ്സിൽ നിന്ന് ലക്ഷ്മിക്ക് വഴക്കും കേട്ടു. അതറിഞ്ഞ കാശി അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. ബാഗി നന്നായി പഠിക്കാൻ തുടങ്ങി. നാദേശ്വരത്തെ പുറകുവശത്തെ വരാന്തയിൽ നിന്ന് പണിക്കാരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് കാശി. പട്ടുപാവാടയിൽ സുന്ദരിക്കുട്ടിയായ ജാനിക തലയിൽ തോർത്തൊക്കെ ചുറ്റിക്കെട്ടി പണിക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അങ്ങോട്ട് വന്ന അമ്മയെയും ഏട്ടന്മാരെയും അവൾ ഭക്ഷണം കഴിക്കാൻ പിടിച്ചിരുത്തി. അവർക്ക് പാത്രത്തിൽ വിളമ്പിക്കൊടുത്തു. ജാനിക തവിയെടുത്ത് പാത്രത്തിൽ കൊട്ടി പാട്ടുപാടാൻ തുടങ്ങി. കാശി കൈ കഴുകി അവർക്കരികിൽ വന്നിരുന്നു. എന്റെ പൊന്നു ബാഗി, പാടരുത് കേട്ടോ, ചിരട്ട പാറമ്മലൊരുക്കുന്ന പോലെ ഉണ്ട്. ആദ്യം സൂര്യനെ ചെവി പൊത്തി അവൾ കളിയാക്കി. കാശിയേട്ടാ നോക്കി എന്നെ അവർ പറയുന്നു. അവളുടെ മുഖം വാടി. ദാ എന്റെ കൊച്ചിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എന്റെ ബാഗി നന്നായി പാടി, നീ പാടിക്കൂടി. കാശി അവളെ പ്രോത്സാഹിപ്പിച്ചു. ബാഗി പുഞ്ചിരിയാലെ വീണ്ടും പാടാൻ തുടങ്ങി. കാശി അവളെ സന്തോഷിപ്പിക്കാൻ താളം പിടിച്ചു. ഇടക്ക് തവികൊണ്ട് ആദിയുടെ തലയിൽ അവൾ മെല്ലെ കൊട്ടും. അവന് കഴിക്കാൻ സമ്മതിക്കാതെ തലക്ക് കൂട്ടുന്ന അവൾ തുടർന്നു. ഡി കുട്ടിദേവാങ്കേ, അവളെ ചിരിയോടടിക്കാൻ ആദി കയ്യോങ്ങിയതും കാശി അവളുടെ കൈ പിടിച്ച് അവിടെ നിന്നോടി. അത് കണ്ട് അവിടെ കൂട്ടച്ചിരി ഉണർന്നു. കാശി അവൾ നേരെ മുറിയിലേക്കാണ് പോയത്. കാശിയേട്ടാ, ചുമരിൽ കളർ പെൻ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ബാഗി കട്ടിൽ കിടക്കുന്ന അവൻ വിളിച്ചു. എന്താ ബാഗി, നമ്മൾക്ക് ബാസ്കറ്റ് കളിക്കാം, കളിക്കണോ? എന്നാ വാ. കാശി അവളുടെ കൈ പിടിച്ച് ബാസ്കറ്റിനടുത്തേക്ക് പോയി. കാശിയും ബാഗിയും ബോൾ ബാസ്കറ്റിൽ ഇട്ടുകൊണ്ട് കളിക്കുമ്പോൾ ആര്യയും ശ്രീമോളും മുറിക്ക് പുറത്തുനിന്ന് അവരെ വിളിച്ചു. ഞങ്ങളും വരട്ടെ അങ്ങോട്ട്? ആര്യ ചോദിക്കും. അതിനെന്താ പോര്, കാശിയും ബാഗിയും ഒരുപോലെ പറയും. കാശി ബാഗി ബാസ്കറ്റ് ബോൾ കളിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. ശ്രീയും ആര്യയും ബാഗിയുടെ പാവകളെ എടുത്ത് ലാപ്ടോപ്പിൽ മൂവി പ്ലേ ചെയ്ത് കാണാനിരുന്നു. ആര്യ കാശിയെയും ബാഗിയെയും നോക്കി. രണ്ടാളും ബോൾ ബാസ്കറ്റിലേക്കിടാൻ മത്സരിക്കുകയാണ്. ഇടക്ക് ബാഗി ബോൾ കൊടുക്കാതെ ഓടുകയാണ്. പുറകെ ചിരിയോടെ അവനുമുണ്ട്. ബാഗി ബോൾതാ. ഇല്ല തരില്ല. അവൾ ബോൾ കൊടുക്കാതെ റൂമിൽ ഓടുകയാണ്. ആര്യ കാശിയുടെ അടുത്തേക്ക് പോയി. കാശിയേട്ടാ എന്നെയും പഠിപ്പിക്കോ ബാസ്കറ്റ് ബോള്? അവന്റെ തോളിൽ പിടിച്ച് ആര്യ ചോദിച്ചു. കാശിനാഥൻ അവളുടെ കൈ തട്ടിമാറ്റി. ആര്യ പോയി സിനിമ കണ്ടോളൂ, കാശി അവളോട് പറഞ്ഞു. ബാഗിയെ കളി പഠിപ്പിക്കുന്നതിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാശി ബാഗിക്ക് അവനറിയാവുന്ന ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കാശിനാഥൻ രാവിലെ എഴുന്നേൽക്കുന്ന് ബാഗി വിളിച്ചുണർത്തുമ്പോഴായിരുന്നു. രാവിലെ അവനുമായി അവൾ ജോഗിങ്ങിന് പോകും. നാദേശ്വരത്തിന്റെ ഗേറ്റ് കടന്ന് അവർ ചെല്ലുമ്പോൾ പുറത്ത് കൂട്ടുകാരുണ്ടാവും. ഗുഡ് മോർണിംഗ് മച്ച, ജോയുടെ വയറ്റിലേക്ക് ഇടിച്ചുകൊണ്ട് ബാഗി അവനോട് പറഞ്ഞു.
ആ കുരിപ്പ്,
ജോ വേദനിച്ച് വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിക്കുന്ന ജോണിക്കും ചാർലിക്കും പുറത്തേക്ക് രണ്ടടി കൊടുത്തു. എങ്ങനെയുണ്ട് രാവിലത്തെ അടി? വേദനിച്ചിരിക്കുന്ന അവരോട് കാശിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ജാനി ചോദിച്ചു.
നിനക്ക് വെച്ചിരുന്നടി കുട്ടി പിശാശേ,
ചാർലി പറഞ്ഞു.
അല്ല നിങ്ങൾക്ക് മൂന്നാൾക്കും തന്നില്ലല്ലോ.
റോബിയെയും ആഷിയെയും അജുവിനെയും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു.
പൊന്നു ബാഗി രാവിലെ തന്നെ ഇടിക്കല്ലേ,
അവന്മാർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു.
എന്നാ കൂടെ പോരും എല്ലാവരും.
എല്ലാവരും കൂടെ ഓടാൻ തുടങ്ങി. ഏഴ് ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി ജോഗിങ്ങിന് പോകുന്ന കണ്ട് വഴിയിലൂടെ പോകുന്ന സ്ത്രീകൾ അവരെ അമ്പരം നോക്കാൻ തുടങ്ങി.
അമ്മയൊരു പേടിത്തൊണ്ടി പെണ്ണായിരുന്നു. മകളോ,
ഇവൾ അവിടെ വിത്ത് തന്നെയല്ലേ,
അഹങ്കാരി, അവന്റെ കൂടെ അല്ലേ നടപ്പ്, പോക്കിരി പെണ്ണ് തന്നെ.
അവർ ഓടിപ്പോകുന്ന കണ്ട് വഴിയിലൂടെ പോകുന്ന സ്ത്രീകൾ അടക്കം പറഞ്ഞു. അവരെല്ലാവരും നേരെ ഗ്രൗണ്ടിലേക്കാണ് പോയത്. ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികളോടൊപ്പം അവരും ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ബാഗി ബാറ്റ് ചെയ്യുമ്പോൾ കാശിയാണ് ബോൾ എറിയുന്നത്. അവൾ അടിച്ചുവിട്ട ബോൾ നേരെ പോയി ഇടിച്ചത് ഗ്രൗണ്ടിലൂടെ പോകുന്ന സിദ്ധാർത്ഥന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തന്റെ പുറത്തേക്കായിരുന്നു. ബാഗി സിക്സ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്ന കണ്ട് സിദ്ധുവിന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോട് ഓടി വരുന്ന കണ്ട് ജോ കാശിയെ വിളിച്ചു.
കാശി!
ബാഗി സിദ്ധു ഓടി വരുന്ന കണ്ടിരുന്നില്ല. സിദ്ധു ഓടി വന്ന് അവളുടെ കൈകൾ പിടിച്ച് ഞെരുക്കി.
എന്റെ കൈയെന്ന് വിടറ ഇടിമിന്നൽ സൈക്കോ,
ബാഗി അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു.
ബാഗി അടിക്കടി അവനെ,
കാശിനാഥൻ പറഞ്ഞു കേട്ട് ബാഗി മുട്ടുകാൽ പൊക്കി അവന്റെ അടിവയറ്റിലേക്ക് കുത്തി. സിദ്ധു വേദനിച്ച് കയ്യിലെ പിടിവിട്ടപ്പോൾ ബാഗി അവന്റെ ഇരുകവളിലേക്ക് മടിച്ചു. സിദ്ധു ദേഷ്യം വന്ന് അവളെ അടിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കാശിനാഥൻ അവളെ മറഞ്ഞു നിന്നു.
എടാ ഇടിമിനൽ സൈക്കോ, ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ഇവളെ ഇനി നീ തൊട്ടാ നിന്റെ കൈ ഞാൻ ഒടിക്കും, ഇങ്ങോട്ട് മാറടാ മാറടാ.
സിദ്ധു അവനെ തള്ളി ബാഗിയെ തല്ലാൻ ശ്രമിച്ചു. കാശി അവന്റെ ടീഷർട്ടിൽ പിടിച്ചു വലിച്ച് അവനെ നിലത്തേക്ക് ചവിട്ടിയിട്ടു.
കാശി അടിക്കടവനെ,
തമ്മിൽ വഴക്കൂടുന്ന അവനോട് അജു കലിയോടെ പറഞ്ഞു. സിദ്ധുവിനെ അടിക്കുന്ന കണ്ട് അവന്റെ കൂട്ടുകാർ ഓടി വന്നപ്പോൾ കാശിയുടെ കൂട്ടുകാർ അവരെ തടഞ്ഞു. ദേഷ്യത്തോടെ സിദ്ധുവിന്റെ മുഖത്തേക്ക് അടിക്കുന്ന കാശിനാഥൻ അവനെ നിലത്തേക്ക് തള്ളി ബാഗിയെ ചേർത്ത് പിടിച്ചു.
എന്റെ ഭാഗ്യ തൊട്ട കൊല്ലു ഞാൻ നിന്നെ നായേ.
അത് പറയുമ്പോൾ കാശിയുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവന്റെ കണ്ണിലെ കോപത്തെ അവൾ ആരാധനയോട് നോക്കി.
കാശിയുടെ കൈകളിൽ താനിന്ന് സുരക്ഷിതയാണെന്നോർത്ത് അവൾ അവനെ നെഞ്ചോരം ചേർന്ന് നിന്നു.
നിന്നെ ആരും ഉപദ്രവിക്കില്ല ഭാഗി, കാശി ഉണ്ടാവും എന്ന് നിനക്ക് തുണയായി. എന്റെ അമ്മ എന്റെ കയ്യിലേൽപ്പിച്ച നിധിയാണ് നീ. പൊന്നുപോലെ ഞാൻ നോക്കും. നീ വിവാഹം കഴിഞ്ഞ് മറ്റൊരു കയ്യിൽ എത്തും വരെ പിന്നെ നീ പോലും അറിയാതെ ഈ തോളൻ അകലെന്നേ നിങ്ങളെ നോക്കൂ. ഏതാപത്തിലും നിന്നെയും നിന്റെ പാതിയെ രക്ഷിക്കാൻ, അതാണ് ഈ കാശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. നീ പോലും അറിയാത്ത എന്റെ ആഗ്രഹം.
അവളുടെ മാൻമിഴി കണ്ണുകളിലേക്ക് അലിയു നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു,
എന്റെ കാശിയോട് കളിച്ചാലേ നിനക്കെന്നും തോൽവിയായിരിക്കും കേട്ടോടാ ഇടി മിന്നൽ സൈക്കോ.
കാലിൽ നിന്ന് ഷൂ ഇലിയെടുത്ത് അടിച്ചുകൊണ്ട് ബാഗി സിദ്ധുവിനോട് വീറോടെ പറഞ്ഞു,
വാ കാശിയേട്ടാ.
അവന്റെ കൈ പിടിച്ച് അവൾ സിദ്ധുവിനെ ദേഷ്യത്തോടെ നോക്കി കടന്നുപോയി. സിദ്ധുവിനെ അടിച്ചതിന്റെ പേരിൽ അരുന്ധതി ശേഖരനോട് പരാതി പറഞ്ഞു. കാശിയും ബാഗിയും ശേഖരൻ ഹാളിലേക്ക് വിളിപ്പിച്ചു. രണ്ടാളും കൈ പിടിച്ച് ഹാളിലേക്ക് വന്നു. കാശി ധരിച്ചതുപോലെയുള്ള വസ്ത്രമാണ് അവളും ധരിച്ചിരുന്നത്. രണ്ടുപേരുടെയും ഒരുപോലെയുള്ള വസ്ത്രരീതി കാണുമ്പോൾ എന്നും കളിയാക്കുന്ന അരുന്ധതിയുടെ ശീലമായിരുന്നു.
എന്താ ഏട്ടാ, ഭാഗ്യരഥന മോള് കാശിനാഥന്റെ തനിപ്പകർപ്പാവം പഠിക്കുകയാണോ?
അരുന്ധതി അവൾ അടിമുടിയെ നോക്കി പറഞ്ഞു,
നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാനേ എന്റെ അമ്മയും കാശിയേട്ടനും ചേട്ടന്മാരും ഉണ്ട്.
ബാഗി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു,
അതെങ്ങനെ ശരിയാവും മോളെ, നിന്റെ ചെലവുകൾ നോക്കുന്ന നിന്റെ പപ്പയുടെ ആനന്ദശങ്കറും ഞങ്ങളെല്ലാവരുമാ. അപ്പൊ ഞങ്ങൾ പറയുന്നല്ലേ നീ അനുസരിക്കേണ്ടത്.
ശേഖരന്റെ വാക്കുകൾ കേട്ട് ബാഗിക്ക് പറയാൻ ഉത്തരമില്ലായിരുന്നു.
ഇവന്റെ കൂടെ നടന്ന് പാവായിരുന്ന നീയിപ്പോ വികൃതി പെണ്ണായി. തെമ്മാടിച്ചക്കനും തെമ്മാടിപ്പെണ്ണും ഇപ്പൊ അങ്ങനെയാ നാട്ടുകാർ വിളിക്കുന്നത്. നിന്റെ അമ്മയുടെ ആത്മാവ് വേദനിക്കുന്നുണ്ടാവും ഇതൊക്കെ കേൾക്കുമ്പോ.
ശേഖരൻ അവളോട് അലിവോടെ പറഞ്ഞു. ബാഗി പുച്ഛത്തോടെ ചിരിച്ചു.
എന്റെ അമ്മക്ക് വളരെ ഇഷ്ടമായിരുന്നു കാശിയേട്ടനെ. ആ അമ്മ ഒരിക്കലും ഞാൻ ഏട്ടനൊപ്പം നടക്കുന്നതിൽ വേദനിക്കില്ല. അമ്മ മരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മിയമ്മയോട് പറഞ്ഞതാണ്, ഒരിക്കലും അമ്മയെപ്പോലെ ഞാനൊരു മിണ്ടാപൂശ ആവരുതെന്ന്. എന്നെ ധൈര്യവതിയായി കാണാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. എന്നെ എന്റെ കാശിയേട്ടൻ ധൈര്യമുള്ളവളാക്കി.
എന്നാലും മോളെ നീ ഇവന്റെ കൂടെ, ഇവൻ വികൃതിയാണ്.
ഒന്ന് ചോദിച്ചോട്ടോ മാമേ, കാശിയേട്ടൻ മാമന്റെ മോൻ തന്നെയല്ലേ?
ജാനി,
ശേഖരന്റെ ശബ്ദമുയർന്നു.
അല്ല, എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും മാമ ഈ പാവത്തിനോട് കാണിക്കുന്നില്ല. ആ വേദന കൊണ്ട് ചോദിച്ചു പോയതാണ്. ഭാഗ്യയ്ക്ക് എന്നും നന്ദിയുള്ളൂ കാശിയേട്ടനോട്. പൊന്നുപോലെ എന്നെ നോക്കുന്നതിന്, സംരക്ഷിക്കുന്നതിന്, എന്റെ തോളിനെ പോലെ അവൻ മാത്രമേ ഉള്ളൂ.
ബാഗി കാശിയുടെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് പറഞ്ഞു. സന്തോഷം കൊണ്ട് നീർപൊടിഞ്ഞ കണ്ണുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാതെ കൃത്രിമ ദേഷ്യത്തോടെ അവളുടെ കൈക്കുടഞ്ഞ് കാശി പുറത്തേക്ക് പോയി. മുറ്റത്തേക്ക് പോയ കാശി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ നോക്കി.
ഭാഗ്യമ്മ, അവള് പറഞ്ഞു കേട്ടില്ലേ, സന്തോഷമായോ?
അതിനു മറുപടിയായി കാശിയെ ഭാഗ്യ ഓടിവന്ന് പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ തേങ്ങുകയാണെന്ന് കാശിക്ക് മനസ്സിലായി. കരയാൻ കാശി അവൾ അനുവദിച്ചില്ല.
ഭാഗ്യെ, എന്തിനു നീ കരയുന്ന്? കാശിയേട്ടന്റെ ഭാഗ്യ കരയരുത്, ആരുടെ മുമ്പിലും തോൽക്കരുത്. എന്തിനേയും നേരിടാൻ നീ പഠിക്കണം. എന്നും ഞാൻ കൂടെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും നീ സ്ട്രോങ് ആയിരിക്കണം.
അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു,
ഞാൻ സ്ട്രോങ് ആയിരിക്കും കാശിയേട്ടാ. കാശിയേട്ടന്റെ ഭാഗ്യ ചുണക്കുട്ടിയാണ്,
അവൾ ഉഷാറായിക്കൊണ്ട് പറഞ്ഞു. അധികം ആരോടും സംസാരിക്കാത്തതുകൊണ്ട് മൂങ്ങ ഭാഗ്യരഥി എന്നാണ് ജാനിയുടെ അമ്മയെ ശ്രീലകത്തുള്ളവർ വിളിച്ചിരുന്നത്. ആ പേര് ഭാഗ്യയിലൂടെ മാറ്റാനാണ് കാശി അവളെ ഭാഗ്യ എന്ന് വിളിച്ചതും അവളെ ധൈര്യവതിയാക്കിയതും.
കാശിയേട്ടാ, നാം കുറച്ച് രാധേട്ടന്റെ സ്കൂട്ടിലൊന്ന് കറങ്ങിയിട്ട് വരാം.
കാശി ശരിയെന്ന് തലയാട്ടി. അവളെയും പുറകിലിരുത്തി അവൻ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നു.
ഭാഗ്യ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ?
കാശി തിരക്കി.
എന്തിന്?
നീ ഇങ്ങനെ വികൃതിയായതിന്?
ഞാൻ അവിടെ പറഞ്ഞ കേട്ടൻ കേട്ടില്ലേ?
കേട്ടു.
പിന്നെന്തിനാ ചോദിക്കുന്നത്?
ഏയ്, വെറുതെ ചോദിച്ച,
അവൻ പറഞ്ഞു. ഭാഗ്യവനെ മറുപടി കേട്ടതും അവന്റെ കൈകൾ കോർത്തു പിടിച്ചു.
ഞാൻ ഇന്ന് ഏട്ടന്റെ കൂടെ ഉണ്ടാവും, നിന്റെ മാത്രം തോഴിയായി. നമ്മളെ അകറ്റാൻ ആർക്കും ആവില്ല.
അവൾ പറഞ്ഞത് കേട്ട് കാശിയുടെ ചുണ്ടിൽ ചിരിവിടുന്നു. വഴിയോർത്ത് പാനിപ്പൂരി വിൽക്കുന്ന കട കണ്ടപ്പോൾ അവൻ സ്കൂട്ടി നിർത്തി. ഭാഗ്യവനെ നോക്കുമ്പോൾ കാര്യമായ ആലോചനയിലാണ് കാശി. അവനൊന്നും കഴിക്കാതിരിക്കുന്ന കണ്ട് ഭാഗ്യവനെ തൊട്ടു വിളിച്ചു.
എന്തേട്ടാ മുഖം വല്ലാതിരിക്കുന്നേ?
ഏയ്, ഒന്നുമില്ല,
അവൻ പാനിപ്പൂരി കഴിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ ഭാഗ്യ നോട്ടെഴുതാൻ ടേബിളിന് മുമ്പിലെ ചെയറിലിരുന്നു. ടേബിൾ ലൈറ്റിലേക്ക് നോക്കി തന്റെ അടുത്ത കസേരയിൽ ആലോചിച്ചിരിക്കുന്ന കാശിയെ അവൾ ശ്രദ്ധിച്ചു.
കുറെ നേരമായിട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നു, കാശിന് ഇതെന്ത് പറ്റി?
ഒന്നുമില്ല, നീ നോട്ടെഴുതിക്കോ, ഞാൻ ഇന്ന് കിടക്കട്ടെ.
അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിലത്ത് ബെഡ് വിരിച്ച് കിടന്നു. കൈകൾ തലക്ക് പിന്നിൽ വെച്ച് അവൻ അപ്പോഴും അച്ഛൻ ഭാഗ്യയോട് പറഞ്ഞത് ആലോചിച്ച് കിടക്കിയായിരുന്നു.
നീ കഴിയുന്നേ ഞങ്ങളുടെ ചെലവില, അപ്പൊ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കണം.
ഭാഗ്യ തന്നെ വിട്ടുപോകില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളുടെ ആവശ്യങ്ങൾക്ക് അച്ഛനിൽ നിന്ന് പണം സ്വീകരിച്ചാണ് അമ്മ നിറവേറ്റുന്നത്.
ആയതുകൊണ്ട് അച്ഛൻ അവളെ തന്നിൽ നിന്ന് അകറ്റുമോന്ന് അവൻ ഭയന്നു. മുത്തച്ഛനോട് അവളുടെ സ്കൂൾ ഫീസിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറയാൻ അവൻ തീരുമാനിച്ചു. ബാക്കിയുള്ള അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാൻ താൻ പണം കണ്ടെത്തണം എന്നവൻ ഉറപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ അവൻ മുത്തച്ഛനോട് കാര്യം അവതരിപ്പിച്ചു. ഇതറിഞ്ഞ ആനന്ദശേഖരനും കാശിയോട് വഴക്കായി. തർക്കത്തിനൊടുവിൽ അവളുടെ വിദ്യാഭ്യാസ ചുമതല ദത്തിന് ഏറ്റെടുത്തു. സ്കൂളില്ലാത്ത ദിവസവും വൈകുന്നേരങ്ങളിൽ കാശിനാഥൻ ഗ്യാരേജിൽ പണിക്ക് പോകാൻ തുടങ്ങി. ഭാഗ്യ ഒരു നിമിഷം പോലും അവനിൽ നിന്ന് അകന്നിരിക്കില്ല. അവളെയും കൂട്ടി അവൻ തൽക്കാലം അഴകർനാദേശത്തേക്ക് താമസം മാറി. മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം അവർ കോവിലകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഭാഗ്യയും വീട്ടുകാരും അറിയാതെ കാശി ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവർ കൂടെയില്ലാത്ത സമയങ്ങളാണ് അവൻ ജോലി ചെയ്യാൻ തിരഞ്ഞെടുത്തത്. കൂട്ടുകാർ അവനോട് വീട്ടിൽ അച്ഛന്മാരോട് ചോദിച്ചിട്ട് പണം തരാമെന്ന് പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല. ഒരിക്കലും ഭാഗ്യയും വീട്ടുകാരുമൊന്നും അറിയരുതെന്ന് അവർ അവരെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. സ്കൂളിൽ നിന്ന് കാശി പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് മതിൽ ചാടി പുറത്തേക്ക് പോവാൻ തുടങ്ങി. അവളെ അവന്റെ തണലിൽ നോക്കാൻ പണം സമ്പാദിക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. ഗ്യാരേജിലേക്ക് പോയാൽ സ്കൂൾ സമയമായതിനാൽ ഹൗസ് വൈഫ് തിരിച്ചുവിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മുത്തച്ഛൻ മേടിച്ചെന്ന സൈക്കിൾ എടുത്ത് അവൻ കടല വിൽപ്പന തുടങ്ങി. അടുത്തുള്ള ബീച്ചിലും കോളേജ് പരിസരത്തും പാർക്കിലും അവൻ കടല വിൽക്കാൻ 2.5 മണിക്കൂർ പോവും. വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് പോവും. അടുത്ത ദിവസം 1 മണിക്കൂർ കടൽ വിറ്റ് കഴിഞ്ഞ് ബാക്കി 1 മണിക്കൂർ അവൻ വഴിയോര കച്ചവടക്കാരുടെ കൂടെ സാധനങ്ങൾ വിൽക്കാൻ സഹായിക്കും. പാതിരാത്രിയിൽ ഭാഗ്യ ഉറങ്ങുമ്പോൾ അവൻ കായലിലേക്ക് പോകും. മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളോടൊപ്പം പണിയെടുക്കാൻ നേരം പുലരുമ്പോഴേക്കും അവൻ തിരിച്ചെത്തും. ഹോട്ടലിലെ പാത്രം കഴുകിയും പുഴയിൽ നിന്ന് മണൽച്ചാക്ക് ചുമന്നും വാർക്കപ്പണിക്കാരുടെ കൂടെ ജോലിക്ക് പോയും അവൻ ആരുമറിയാതെ അധ്വാനിച്ചുകൊണ്ടിരുന്നു. ആ പണമെല്ലാം അവൻ സ്വരുക്കൂട്ടി വെച്ചു. ദത്തൻ ഭാഗ്യയുടെ ഫീസ് അടക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഫീസ് അടച്ച വിവരം അയാൾക്ക് ലഭിക്കാൻ തുടങ്ങി. അയാൾ കരുതി ശേഖരനും ആനന്ദ് ഫീസ് അടച്ചിട്ടുണ്ടാവുമെന്ന്. കാശി ആരുമറിയാതെ അവളുടെ ഫീസ് അടക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ അവൻ അവളുമായി ഷോപ്പിങ്ങിന് പോകും. ഭാഗ്യയൊന്നും അവനോട് ആവശ്യപ്പെടാറില്ലായിരുന്നു. എന്നാലും കാശി അവൾക്ക് വസ്ത്രവും ആഹാരവുമെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവനൊരു കുറവും അവൾ വരുത്തിയിരുന്നില്ല. അവൻ രാപ്പകലില്ലാതെ അധ്വാനിച്ച പണം കൊണ്ടാണ് എല്ലാം വാങ്ങിത്തരുന്നതെന്ന് അവൾ അറിഞ്ഞതുമില്ല. ഭാഗ്യയുടെ ഫീസ് അടക്കുന്ന കാര്യം ദത്തൻ ശേഖരനോടും ആനന്ദിനോടും ചോദിച്ചു. അവർ ഫീസ് അടച്ചിട്ടില്ലെന്ന് മറുപടി പറഞ്ഞതോടെ ദത്തൻ ഫീസ് അടക്കുന്ന വ്യക്തിയെ കണ്ടെത്താൻ തീരുമാനിച്ചു. ഓഫീസ് റൂമിൽ നിന്ന് ഭാഗ്യയുടെ ഫീസ് അടച്ചു പോകുന്ന ഹൗസ് വൈഫിനെ ദത്തൻ പിടിച്ചുവെച്ച് കാര്യം അന്വേഷിച്ചു. ജോണിയുടെ ഫീസ് അടക്കാൻ വരുമ്പോൾ മുത്തച്ഛൻ തരുന്ന പണമാണെന്ന് പറഞ്ഞ് കാശി കയ്യിൽ കാശ് തരാറുണ്ടെന്ന് ഹൗസ് വൈഫ് ദത്തനോട് പറഞ്ഞു. ഇല്ലെന്ന് ദത്തൻ പറഞ്ഞതും ഹൗസ് വൈഫ് ഞെട്ടി. കാശിയുടെ കൂട്ടുകാരോട് ദത്തൻ കാര്യം തിരക്കി. ദത്തന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ജേക്കബിനെല്ലാം തുറന്നു പറയേണ്ടി വന്നു. കാശിനാഥൻ ഇത്രയും ദിവസം അധ്വാനിച്ച കാര്യങ്ങൾ ജോ പറയുന്നു കേട്ട് ഭാഗി ദത്തനെയും ഹൗസ് വൈഫിനെയും പോലെ ഞെട്ടിത്തരിച്ചു നിന്നു. സ്കൂളിൽ നിന്ന് കുറച്ചകലെയുള്ള ഹോട്ടലിലേക്ക് ദത്തന്റെ കാർ പാഞ്ഞു ചെന്നു. കാറിൽ നിന്ന് ഭാഗ്യയും ഹൗസ് വൈഫും അവന്റെ കൂട്ടുകാരും വേഗം ഹോട്ടലിലേക്ക് കയറി ചെന്നു. ദത്തനെ കണ്ട് ഹോട്ടലുടമ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു.
എന്റെ കൊച്ചുമകൻ എവിടെ?
ദത്തന്റെ സ്വരം കടുത്തിരുന്നു. മോനോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? സാറ് വരൂ, അകത്തേക്ക് വരൂ. ഉള്ളിലിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടാവും.
ആഹാരം കഴിക്കുകയല്ല, ഇവിടെ ജോലിക്ക് വരുന്നില്ല ഒരുത്തൻ, അവനെനിക്ക് കാണണം.
എന്ത്, സാറിന്റെ കൊച്ചുമോനോ? സാറിന്റെ കൊച്ചുമോൻ ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യമുണ്ടോ? സാറിന് ആളും അറിയതായിരിക്കും. ദത്തൻ മറുപടി കൊടുക്കാതെ മുമ്പോട്ട് നടന്നു. അവർ അടുക്കളയുടെ പുറകുവശത്തേക്ക് പോയി. കാശി എച്ചിൽപാത്രങ്ങൾ കഴുകിയായിരുന്നു. തലയിൽ ഒരു തോർത്തും പനിയനും നിക്കറുമായിരുന്നു അവന്റെ വേഷം.
കാശിയേട്ടാ,
കരഞ്ഞുകൊണ്ട് ഭാഗ്യ അവനെ വിളിച്ചു. ഞെട്ടിലൂടെ കാശി മുഖമുയർത്തി നോക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ഭാഗ്യയാണ് കണ്ടത്.
ഭാഗി, എന്നെ തൊടല്ലേ, എന്നെ മേൽ അഴുക്കണം.
അവൻ പറയുന്നൊന്നും കേൾക്കാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് കാശി അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചു.
ഭാഗി, കരയാതട.
അവന്റെ കോലം കണ്ട് ദത്തൻ മുഖം പൊത്തി കരയുകയായിരുന്നു. കൂട്ടുകാരുടെയും ഹൗസ് വൈഫിന്റെയും അവസ്ഥയും അതുതന്നെയായിരുന്നു.
എന്തിനാ കാശിയേട്ട എന്നിങ്ങനെ സ്നേഹിക്കുന്നു? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ദൈവമേ, ഇങ്ങനെ ഒരു തോളനും കിട്ടാൻ എന്തു പുണ്യാ ഞാൻ ചെയ്തത്? എന്താണ് ഞാനിതിന് പകരം തരേണ്ടത്?
അവൾ തേങ്ങുന്നതിനിടയിൽ ചോദിച്ചു. നിന്റെ സ്നേഹത്തോളം വരില്ല ഭാഗി എന്റെ അധ്വാനം. നിന്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക് പകരായിട്ട്. അതിനപ്പുറം ഒന്നും വേണ്ട, ഒന്നും. അവൻ മുഴിഞ്ഞു. അവളവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. കരഞ്ഞുകൊണ്ട് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഇവർ രണ്ടുപേരും എങ്ങനെയാണ് പിരിഞ്ഞത്? ആരാണ് പിരിച്ചത്? പിരിയാൻ കാരണമെന്താണ്? കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.